Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. ഇന്ന് മലങ്കര റീത്തിലെ ആരാധനക്രമം അനുസരിച്ച് ഞായറാഴ്ച ദിവ്യബലി മധ്യം വായിക്കുന്ന സുവിശേഷ ഭാഗത്തിന്റെ വിചിന്തനമാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18:1-8 വാക്യങ്ങൾ.
ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് കാണിക്കാൻ യേശു അവരോട് ഒരു ഉപമ പറഞ്ഞു. ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്തൊരു ന്യായാധിപൻ ഒരു പട്ടണത്തിലുണ്ടായിരുന്നു. ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു. അവൾ വന്നവനോട് എതിരാളിക്കെതിരെ എനിക്ക് നീതി നടത്തി തരണമേ എന്നപേക്ഷിക്കുമായിരുന്നു. കുറേ നാളത്തേക്ക് അവനത് ഗവനിച്ചില്ല. പിന്നീട് അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യുന്നില്ല, എങ്കിലും ഈ വിധവ എന്നെ ശല്യപ്പെടുത്തുന്നത് കൊണ്ട് ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുക്കും, അല്ലെങ്കിൽ അവൾ കൂടെ കൂടെ വന്ന് എന്നെ അസഹ്യപ്പെടുത്തും. കർത്താവ് പറഞ്ഞു, നീതിരഹിതനായ ആ ന്യായാധിപൻ പറഞ്ഞതെന്തെന്ന് ശ്രദ്ധിക്കുവൻ. അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ചു കരയുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കുകയില്ലേ? അവിടുന്ന് അതിന് കാലവിളംബം വരുത്തുമോ? അവർക്ക് വേഗം നീതി നടത്തി കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ?
ഓണത്തിന് ഒരുക്കമായി ഇതാ സ്കൂളിൽ കുട്ടികൾ മത്സരത്തിന്, ഓട്ട മത്സരത്തിന് തയ്യാറായി നിൽക്കുകയാണ്. ഇതാ കുട്ടി മിടുക്കനാണ്, അവൻ വളരെ നന്നായിട്ട് ഓടും. എന്നാൽ ഓടുന്നതിന് മുൻപ് അവനതാ മിഴി പൂട്ടി കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കുന്നു. കുട്ടികൾ ഓടി, കഷ്ടം. ആ പ്രാർത്ഥിച്ച പയ്യൻ മത്സരത്തിൽ ജയിച്ചില്ല. അവൻ്റെ അധ്യാപികയ്ക്ക് അത് ഓർത്തിട്ട് അവനേക്കാൾ വിഷമമായിരുന്നു. ഇത്ര പ്രാർത്ഥിച്ചിട്ടും നീ തോറ്റുപോയല്ലോ കുട്ട മകനെ എന്ന് ടീച്ചർ പറഞ്ഞു. ടീച്ചറെ, എനിക്ക് പ്രയാസമൊന്നുമില്ല, വിഷമമൊന്നുമില്ല. ജയിക്കാൻ വേണ്ടി ആയിരുന്നില്ല എൻ്റെ പ്രാർത്ഥന, തോറ്റാൽ കരയാതിരിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. ഞാൻ കരഞ്ഞില്ലല്ലോ ടീച്ചറെ എന്ന് അവൻ കൂട്ടിച്ചേർത്തു. പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഉപമകൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 18-ാം നാം കാണുന്നത്. പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കേണ്ട സ്ഥിരതയെക്കുറിച്ചാണ് ഉപമയിൽ ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. നിരന്തരമായി അല്ലെങ്കിൽ മുട്ടിപ്പായി പ്രാർത്ഥിക്കണമെന്ന് അവിടുന്ന് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. വിധവയുടെയും കാർക്കശ്യമുള്ള ന്യായാധിപന്റെയും കഥയിലൂടെ അവിടുന്ന് നമ്മെ അങ്ങനെ പഠിപ്പിക്കുകയാണ്. പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ചാണ് ക്രിസ്തു പറയുന്നത്. ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത ന്യായാധിപൻ മനസാക്ഷിയില്ലാത്തവനാണ്. നാം നമ്മുടെ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ മുറിവിൽ ഉപ്പ് തേക്കാത്തവനാണ്. പിന്നെ വിധവകൾക്കും അനാഥർക്കും പ്രത്യേക ന്യൂനപക്ഷ സംവരണം ഇസ്രായേലിൽ നിലനിന്നിരുന്നൊരു കാലത്തുകൂടെയാണ് ക്രിസ്തു ഈ കഥ പറയുന്നത്, ഉപമ പറയുന്നത് എന്നുകൂടെ നാം മനസ്സിലാക്കണം. അതുകൊണ്ട് നാം പ്രത്യേകമായി മനസ്സിലാക്കേണ്ടത് സവിശേഷമായ സംരക്ഷണത്തിന് അർഹതയുള്ള സമൂഹത്തിലെ ഒരു നിസ്സഹായ സ്ത്രീയാണ് ഈ വിധവ. എന്നിട്ടും ന്യായാധിപൻ അവളെ സംരക്ഷിച്ചില്ല. അത് ആ മനുഷ്യന്റെ അലസതയായിരിക്കാം, അല്ലെങ്കിൽ അവളുടെ എതിരാളികളെ ഭയപ്പെട്ടിട്ടായിരിക്കാം, അതുമല്ലെങ്കിൽ ന്യായാധിപന്റെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ മാത്രം വിധവ ഒന്നുമല്ലായിരുന്നതുകൊണ്ടായിരിക്കാം. എന്നാൽ ഒരു കാര്യം ശ്രദ്ധേയമാകുന്നത്, പാവം വിധവ തന്റെ അഭ്യർത്ഥന നിരന്തരമായിട്ട് ന്യായാധിപന്റെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം ശല്യം മൂത്ത് സഹിക്ക വയ്യാതെയാണ് ആ മനുഷ്യൻ അവൾക്ക് നീതി നടപ്പാക്കി കൊടുക്കുന്നത് എന്ന് ഉപമ വ്യക്തമാക്കുന്നുണ്ട്. ഇനി എന്താണ് ഈ ഉപമയുടെ ശ്രദ്ധാകേന്ദ്രം? ന്യായാധിപന്റെ നിർവികാരതയും ദൈവത്തിന്റെ കരുതലുള്ള സ്നേഹവും തമ്മിലുള്ള വൈരുദ്ധ്യമാണ് സുവിശേഷകൻ വിശുദ്ധ ലൂക്കായി ഇവിടെ വരച്ചു കാട്ടുന്നത്. ചേതനയറ്റ അന്യായക്കാരനെ പോലും സ്ഥിരതയുള്ള സമീപനത്താൽ പരിണമിപ്പിക്കാമെങ്കിൽ തന്റെ ജനത്തിന്റെ കാവലാളായ ദൈവത്തിന്റെ മനസ്സിനെ ഇളക്കാൻ, മനസ്സിനെ മാറ്റാൻ പ്രാർത്ഥനയ്ക്ക്, നമ്മുടെ എളിയ പ്രാർത്ഥനകൾക്ക് ശക്തിയുണ്ട് എന്ന പ്രത്യാശയാണ് ഈ ഉപമ ഇന്ന് നമുക്ക് തരുന്നത്. ഇപ്പോൾ നാം ചിന്തിക്കാം, സത്യത്തിൽ എന്താണ് ഈ പ്രാർത്ഥനയെന്ന്. ചിലപ്പോഴെങ്കിലും ദൈവത്തെ നിർബന്ധിക്കുന്നതാണ് പ്രാർത്ഥന. ഇൻ എ വേ പുട്ടിംഗ് പ്രഷർ ഓൺ ഗോഡ് ഫോർ സംതിങ്. അങ്ങ് അനുഗ്രഹിച്ചാലല്ലാതെ ഞാൻ പിടിപിടുകയില്ല എന്ന് നിർബന്ധിച്ച ജാക്കോബും പ്രാർത്ഥനയെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പകൽ മുഴുവൻ കരങ്ങളുയർത്തിപ്പിടിച്ച മലമുകളിലിരുന്ന് പ്രാർത്ഥിച്ച മോശയെ കേട്ടില്ലെന്ന് നടിക്കാൻ ദൈവത്തിനായില്ലല്ലോ. അതുപോലെ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും മാറിക്കൊടുക്കാതെ സോദോമിന് വേണ്ടി നയതന്ത്രപരമായിട്ട് നയതന്ത്രജ്ഞതയോടെ നിരന്തരമായിട്ട് ഇടതടവില്ലാതെ മാധ്യസ്ഥം പ്രാർത്ഥിച്ച അബ്രാഹത്തെ ഓർക്കുന്നില്ലേ? മുതിർന്നവരും കുട്ടികളും തമ്മിലുള്ള കളി ശ്രദ്ധിച്ചിട്ടുണ്ട്. കളിച്ച് കളിച്ച് കളിയിൽ തന്ത്രപരമായിട്ട് മുതിർന്നവർ തോറ്റുകൊടുക്കുന്നു, കുട്ടികളെ ജയിപ്പിക്കുന്നു. നമ്മുടെ മുന്നിൽ തോറ്റുതരാൻ തമ്പുരാൻ തയ്യാറാണ്. അവിടുത്തോടുകൂടെ തുറവോടും നിഷ്കളങ്കതയോടും കൂടെ കളിക്കാൻ സന്നദ്ധരാണെങ്കിൽ മാത്രം. പാപ്പ ഫ്രാൻസിസിന്റെ മധ്യപൂർവ്വദേശ സന്ദർശനം ലോകശ്രദ്ധയാകർഷിച്ചതായിരുന്നു. പാപ്പായുടെ തീർത്ഥാടനം സമാധാനത്തിനായുള്ള നിരന്തരമായൊരു പ്രാർത്ഥനയായിരുന്നു. എവിടെയും ബത്ലഹേമിലെ പുൽത്തൊട്ടിയിലും യോർദാനിലെ ജ്ഞാനസ്നാന തീരത്തും ഇസ്രായേലിലെ ഷോഹായുടെ സ്മൃതി മണ്ഡപത്തിലും പാപ്പ വികാരാധീനനായി പ്രാർത്ഥിക്കുകയായിരുന്നു. മധ്യപൂർവ്വദേശത്തിന്റെയും എന്തിന് ലോകത്തിന്റെ തന്നെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുകയായിരുന്നു. പലസ്തീനായുടെയും ഇസ്രായേലിന്റെയും ഇനിയും ഉണങ്ങാത്ത പകയുടെയും വിദ്വേഷത്തിന്റെയും ചരിത്ര പശ്ചാത്തലത്തിൽ പാപ്പ ഫ്രാൻസിസ് അന്നത്തെ ഇരു രാഷ്ട്രത്തലവന്മാരെയും ഷിമോൻ പേരസിനെയും മുഹമ്മദ് അബ്ബാസിനെയും വത്തിക്കാനിലേക്ക് വിളിച്ചുകൂട്ടിയത് സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനായിരുന്നു, ചർച്ചയ്ക്കായിരുന്നില്ല. ശത്രുരാഷ്ട്രങ്ങളുടെ തലവന്മാരെയാണ് പാപ്പ ഫ്രാൻസിസ് പ്രാർത്ഥനയിൽ ഒന്നിപ്പിച്ചത് എങ്കിൽ വിഘടിച്ചു നിൽക്കുന്ന ഇരു രാഷ്ട്രങ്ങളെയും ജനങ്ങളെയും ഒന്നിപ്പിക്കാൻ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് എന്നാണ് പാപ്പ ഫ്രാൻസിസ് തെളിയിച്ചത്. വത്തിക്കാനിലെ സമാധാന പ്രാർത്ഥനയെ തുടർന്നും ഗാസായിലും പരിസരത്തും ഉയർന്ന ആഭ്യന്തര കലാപത്തിന്റെ കരിമ്പടലം പാപ്പായെ നിരാശനാക്കുന്നില്ല. സമാധാനത്തിനായുള്ള പാപ്പ ഫ്രാൻസിസിന്റെ പ്രാർത്ഥന പോലെ തന്നെ നിരന്തരമായ സമാധാനത്തിനായുള്ള ഇടപെടലുകളും തുടരുകയാണ്. ലോകജനതയോട് ഇന്നും ഇനിയും പാപ്പ ഫ്രാൻസിസ് അഭ്യർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കണമെന്നാണ്. പാപ്പായുടെ സമാധാനത്തിനായുള്ള പ്രാർത്ഥന പതറാത്തതും നിരന്തരവുമാണ്, അനുകരണീയമാണ്. അത് സഭയുടെയും സഭാമക്കളുടെയും പ്രാർത്ഥനയാണ്. ദൈവം അത് കേൾക്കാതെ പോകില്ല. ദൈവം അത് കേൾക്കുക തന്നെ ചെയ്യുമെന്നാണ് നാം പ്രത്യാശിക്കേണ്ടത്. ഇന്നത്തെ ഉപമയിൽ ക്രിസ്തു പ്രാർത്ഥനയെ ഒരു മൽപ്പിടുത്തം പോലെയാണ് അവതരിപ്പിക്കുന്നത്. ന്യായാധിപനും വിധവയും തമ്മിലുള്ള ഒരു മത്സരം അല്ലെങ്കിൽ മൽപ്പിടുത്തം. എന്നാൽ ഈ ഉപമയ്ക്ക് ഒരു മൾട്ടി ഡൈമെൻഷണൽ പേഴ്സ്പെക്റ്റീവ്, ബഹുമുഖ പ്രസക്തിയുണ്ട് എന്ന് മനസ്സിലാക്കണം. ജീവിതത്തിന്റെ ആരോഗ്യപരമായ പരിസരങ്ങളിലും സമഗ്രതയിലും നിർവൃതി അടയുന്നവർ ചിലപ്പോൾ പാവങ്ങളെ അവഗണിച്ചേക്കാം, അവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിയാതെ പോകാനിടയുണ്ട് എന്നും ക്രിസ്തു നമ്മെ അനുസ്മരിപ്പിക്കുന്നു. നിസ്സഹായരും നിരാലംബരും പാവങ്ങളും ഭവനരഹിതരുമായ വിധവകൾ, അനാഥർ, അപരിചിതർ എന്നിവരെ ശുശ്രൂഷിക്കുന്നതിനേക്കാൾ വലിയ വിശ്വസ്തത ദൈവത്തോട് കാണിക്കാനാകില്ലെന്നും ഈ ഉപമ നമ്മെ പഠിപ്പിക്കുന്നു. യേശുവിന്റെ ജീവിതത്തിലേക്ക് തന്നെ തിരിയുകയാണെങ്കിൽ അവിടുന്ന് ബാലനായിരിക്കെ തന്നെ വളർത്തുപിതാവ് ജോസഫ് മരിച്ചിരിക്കാം. മറിയത്തിന്റെ വൈധവ്യം യേശുവിനെ സാരമായി ബാധിച്ചിരിക്കാം, സ്വാധീനിച്ചിരിക്കാം. എന്നാൽ അവിടുന്ന് വിധവയായ തന്റെ അമ്മയെ, മറിയത്തെ സംരക്ഷിച്ചു, പരിരക്ഷിച്ചു, ഉപേക്ഷിക്കുന്നില്ല. കുരിശിൽ മരിക്കുമ്പോഴും അവളെ അനാഥയാക്കാൻ ഇഷ്ടപ്പെടായികയാൽ പ്രിയ ശിഷ്യൻ യോഹന്നാനെ മറിയത്തെ ഭരമേൽപ്പിക്കുന്നതോടെയാണ് കാൽവരിയിലെ ഹൃദയസ്പർശിയായ രംഗം അവസാനിക്കുന്നത് എന്നോർക്കുക. ഒരിക്കൽ കേട്ടതാണ് ഈ കഥ. തളർന്നുകിടക്കുന്ന ഒരച്ഛൻ ആരുടെയൊക്കെയോ സഹായം കൊണ്ട്, ഹൃദയവിശാലത കൊണ്ട് തന്റെ മകളെ മംഗല്യത്തിലേക്ക് വഴികാട്ടി. അവൾ വീടിറങ്ങിയപ്പോൾ അച്ഛന്റെ കാൽക്കൽ വന്ദിച്ചു. നിനക്ക് തരാനായി എന്റെ കൈവശം ഒന്നുമില്ലല്ലോ മോളെ, ഈ പ്രാർത്ഥനകളല്ലാതെ. രോഗിയായ പിതാവ് കരഞ്ഞു. ഈ അനുഗ്രഹവും പ്രാർത്ഥനകളുമാണ് അച്ഛാ എന്റെ പിതൃസ്വത്ത്, അതുമാത്രം മതി. അച്ഛൻ കരഞ്ഞത് സത്യമായിട്ടും സങ്കടം കൊണ്ടല്ല, പ്രാർത്ഥന അവളുടെ ജീവിത വഴികളിൽ പാഥേയമാണ് എന്ന ബോധ്യം കൊണ്ടാണ്, അല്ലെങ്കിൽ ബോധ്യം കൊണ്ടായിരിക്കാം. ജീവിതത്തിന്റെ ഏത് തുറയിലായിരുന്നാലും കർമ്മങ്ങളിലേർപ്പെട്ടാലും ദൈവം ഒരടിസ്ഥാന വികാരമായി ഉള്ളിലുണ്ടാവണം, പ്രാർത്ഥനയായി കൂടെയുണ്ടാവണം, എവിടെയും എപ്പോഴും. എവിടെ നിന്നാണെങ്കിലും ദൈവമേ എന്നൊരു നിശ്വാസമുണർന്നാൽ അത് ആരാധനയുടെ സമൃദ്ധിയാണ്, പ്രാർത്ഥനയുടെ നിറവാണ് എന്നോർക്കുക. ഐശ്വര്യവും ഐക്യവും സമാധാനവുമുള്ളൊരു നാട് സ്വപ്നം കണ്ടുകൊണ്ട് മാനവരെല്ലാം ഒന്നായി ജീവിക്കുന്ന, കള്ളും കളവും കൊലയും ചതിയുമില്ലാത്ത നാടിന്റെ കാൽപ്പനികതയുമായി മലയാളക്കര നിങ്ങളും ഞാനും ഓണം ആഘോഷിക്കുകയല്ലേ? ഈ സംസ്കാരം പൊള്ളയായി പോകാതിരിക്കട്ടെ ദൈവമേ എന്ന് ഓണനാളുകളിൽ പ്രത്യേകം പ്രാർത്ഥിക്കാം. അഴിമതിയുടെയും അനീതിയുടെയും കള്ളിൻ്റെയും കാപട്യത്തിൻ്റെയും പൊള്ളയായ പൊങ്ങച്ചത്തിൻ്റെയും സംസ്കാരം മാറി നന്മയും സമാധാനവുമുള്ള ഐശ്വര്യമുള്ള കുടുംബങ്ങളും സമൂഹങ്ങളും മലയാളക്കരയിൽ വളർത്തണമേ എന്ന് നിത്യവിധ്യാളനും നിത്യന്യായാധിപനുമായ ദൈവത്തോട് ജഗദീശ്വരനോട് നമുക്ക് മുട്ടിപ്പായി നിരന്തരമായി പ്രാർത്ഥിക്കാം. ഓണാശംസകളോടെ.
മനസ്സൊന്നു നോവുമ്പോൾ അറിയുന്ന സ്നേഹം ദൈവമേ നീയല്ലയോ. കനിവോടെ ജീവിതം കരുതുന്ന സ്നേഹം ദൈവമേ നീയല്ലയോ. എൻ്റെ ദുരിതങ്ങളിൽ ശാന്തിയാകും എൻ്റെ അധരങ്ങളിൽ ഗാനമാകുന്നു നീ. മനസ്സൊന്നു നോവുമ്പോളറിയുന്ന സ്നേഹം ദൈവമേ നീയല്ലയോ. കനിവോടെ ജീവിതം കരുതുന്ന സ്നേഹം ദൈവമേ.
ഈ ഗാനം രാജേഷ് എച്ച് ആലപിച്ചതാണ്. ഗാനരചനയും സംഗീതവും സണ്ണി സ്റ്റീഫൻ.
മനസ്സൊന്നു നോവുമ്പോൾ അറിയുന്ന സ്നേഹം ദൈവമേ നീയല്ലയോ. കനിവോടെ ജീവിതം കരുതുന്ന സ്നേഹം ദൈവമേ നീയല്ലയോ. എൻ്റെ ദുരിതങ്ങളിൽ ശാന്തിയാകും എൻ്റെ അധരങ്ങളിൽ ഗാനമാകുന്നു നീ. മനസ്സൊന്നു നോവുമ്പോളറിയുന്ന സ്നേഹം ദൈവമേ നീയല്ലയോ. കനിവോടെ ജീവിതം കരുതുന്ന സ്നേഹം ദൈവമേ.
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ പങ്കുവച്ച മലങ്കര റീതിയിലെ ആരാധനക്രമമനുസരിച്ചുള്ള ഈ ഞായറാഴ്ചത്തെ സുവിശേഷ ചിന്തകളാണ്.